കർത്താവിനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15 അതിന്റെ 20 വചനം വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 15:20.
അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു.
നമുക്ക് വളരെ പരിചിതമായ യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്, ഒരു പാരബിളാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൂർത്തപുത്രൻ എന്ന് പറയും. എന്നാൽ എന്റെ ബൈബിളിന്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ, നഷ്ടപ്പെട്ടു പോയ ഒരു മകന്റെ ഉപമ. ഒരുപക്ഷെ ദൂർത്തപുത്രൻ എന്ന് പറയുന്നതിനേക്കാൾ പിതാവിന്റെ ഹൃദയത്തിൽ, പിതാവിന്റെ നോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മകൻ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ദൂർത്തപുത്രനാണെങ്കിലും പിതാവിന്റെ കാഴ്ചപ്പാടിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മകന്റെ ഉപമ. നമ്മളൊരു കേട്ടിട്ടുണ്ട്, നാം ഒക്കെ ആ ഒരു അവസ്ഥയിൽ ആയിരുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, 23 മുമ്പ് ഈ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് ജോലിക്കായി വന്നപ്പോ പല സ്വപ്നങ്ങളുമായിട്ട് വന്നതാണ്. എന്നാൽ ദൈവം അന്വേഷിച്ചു വന്നതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. സ്തോത്രം. നാം എല്ലാവരും ലോസ്റ്റ് സൺ, നഷ്ടപ്പെട്ടു പോയ പുത്രനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം നമ്മെ തേടി വന്നു. കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ അക്സെപ്റ്റ് ചെയ്തു. അത് നമ്മളെല്ലാ കൂട്ടായ്മയിലും എല്ലാ സമയത്തും ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയും, ദൈവസ്നേഹത്താൽ നിറയും. പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ഹൃദയം അവന്റെ സ്നേഹം കൊണ്ട് തുടിക്കും. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ആ നഷ്ടപ്പെട്ടു പോയ മകനെ വീട്ടിൽ സ്വീകരിച്ച പിതാവിന്റെ ഒരു വചനമാണ്, പിതാവിനെ കുറിച്ചുള്ള ഒരു വചനം. വേർഡ് അബൌട്ട് ദ ഫാദർ, നാളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ പുത്രത്വം നമുക്ക് തന്നിട്ട് പിതാവായ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന മക്കളായി നാം വളരണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ അറിയുംതോറും, അവന്റെ സ്വഭാവത്തെ അറിയുംതോറും, നാൾതോറും നമ്മൾ അവന്റെ സ്വഭാവത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. വി വിൽ ഗ്രോ ഇൻ ദ നേച്ചർ ഓഫ് ഗോഡ്. നമ്മുടെ സ്വതവേ നമ്മളിൽ ദൈവിക സ്വഭാവം ഇല്ല, പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. എന്നാൽ നമ്മെ വീണ്ടെടുത്തിട്ട് ദൈവിക സ്വഭാവം നമ്മളിൽ വളർത്തിയെടുക്കുവാൻ, പറയട്ടെ അത് ഒരു ദിവസം നമ്മളിലേക്ക് അങ്ങോട്ട് ഇമ്പാർട്ട് ചെയ്യുകയല്ല, രക്ഷ ഒരു നിമിഷം നടക്കുന്നതാണ്, ജനനം പോലെ. എന്നാൽ വളർച്ച ഒരു പ്രോസസ്സാണ്. ഇവിടെ ഈ പിതാവിന്റെ ആ ചെയ്തികളിലേക്ക് നമുക്കൊന്ന് നമ്മുടെ ശ്രദ്ധയെ ചേർത്ത് നമ്മുടെ വായിച്ച വചനം. അങ്ങനെ മകൻ, അവൻ ആ ഇളയ മകൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ഇപ്പൊ പിതാവ് ചെയ്ത കാര്യം എന്താണ്? ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. നിങ്ങളുടെ ശ്രദ്ധയെ ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. ഈ പിതാവ് ആദ്യമേ പിതാവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ഈ മകനെ, നഷ്ടപ്പെട്ടു പോയ മകനെ തന്റെ വീതം വാങ്ങിച്ച് അത് വിറ്റ് ദൂരദേശത്തേക്ക് പോയി സകലതും നശിപ്പിച്ചിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മകനെ പിതാവ് കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ദൂരത്ത് നിന്ന് ആ മകനെ കാണുവാൻ ആ പിതാവിന് സാധിച്ചത്. കാത്തിരിക്കാത്ത ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും ദൂരത്ത് നിന്ന് കാണുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ വീട്ടിനകത്ത് വന്ന് കഴിയുമ്പോൾ, ബെല്ലടിച്ച് അകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാം. പക്ഷേ ഒരു ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ നമുക്കതില് കാണുവാൻ കഴിയും. അമേരിക്കയിലോ ഗൾഫിലോ ഓസ്ട്രേലിയയിലോ ജോലിക്കായി പോയി നല്ല ശമ്പളമൊക്കെ വാങ്ങിച്ച് മടങ്ങി വരുന്ന ഒരു മകനെ കാത്തിരിക്കുന്ന പിതാവിന്റെ കാത്തിരിപ്പല്ല ഇവിടെ ഈ സ്വർഗീയ പിതാവിന്റെ കാത്തിരിപ്പ്. അല്ലെ, തന്നെ തള്ളിപ്പറഞ്ഞ, താൻ മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്ത് വീതവും വാങ്ങിച്ച് പോയ, തന്റെ ബന്ധം കട്ട് ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞ് പോയ ഒരു മകനെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ നമുക്കിതിലെ കാണുവാൻ കഴിയും. പിതാവിന്റെ ഒരു ഗുണഗണം നാം അതിൽ കാണുന്ന, ഒരു ക്വാളിറ്റി നാം അത് കാണുന്നത്, ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. സ്തോത്രം. ദീർഘക്ഷമയോടെ, ഹി വെയിറ്റ് പേഷ്യന്റ്ലി. കാരണം പേഷ്യൻസ് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ പിതാവായിരിക്കുന്നത്. കാരണം നഷ്ടപ്പെട്ടു പോയ ഒരു മകന്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുന്നു. ദൈവം എത്രമാത്രം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ചില വചനങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 3:9.
ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ.
ദൈവത്തിന്റെ കാത്തിരിപ്പ്. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാക്തത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദൈവം തന്റെ ദീർഘക്ഷമയെ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ വരവ് താമസിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം, രണ്ട് കാരണങ്ങളുണ്ട്, അടുത്ത വചനത്തിരിക്കാം. ഒരു കാരണം, നശിച്ചു പോകുന്നവർ മാനസാന്തരപ്പെടുവാൻ. പാപിയുടെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തുവാനാണ് ദൈവം ദീർഘക്ഷമയോടെ, നോക്കിയാനത്തെ വാക്ക് ദീർഘക്ഷമയോടെ അവൻ കാത്തിരിക്കുന്നു. ഇത് ദൈവത്തെ അറിയാത്ത ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ദീർഘക്ഷമ. മാനസാന്തരത്തിലേക്ക് മടക്കി വിളിക്കുവാൻ അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാൽ ദൈവത്തെ അറിഞ്ഞവർക്ക് ദീർഘക്ഷമ ആവശ്യമാണ്. പിതാവ് ദീർഘക്ഷമയോടെ ദൈവത്തെ അറിഞ്ഞവരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതിന്റെ 14 വചനം നമുക്ക് വായിക്കാം.
പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിക്കും.
ആദ്യത്തെ ദീർഘക്ഷമ, മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടുവാൻ ദൈവം കർത്താവ് കാത്തിരിക്കുന്നു. എന്നാൽ ഈ ദീർഘക്ഷമ, ഇത് മാനസാന്തരപ്പെട്ടവർക്ക് ദൈവം കാത്തിരിക്കുകയാണ്. എന്തിനാണ് ദൈവം കാത്തിരിക്കുന്നത്? അവന്റെ വരവിങ്കൽ കരയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ അവൻ കാത്തിരിക്കുകയാണ്. കണ്ടോ, ദൈവത്തിന്റെ ഒരു കാത്തിരിപ്പ്. മാനസാന്തരപ്പെട്ടതുകൊണ്ട് മാത്രം ദൈവത്തിന്റെ ദീർഘക്ഷമ തീർന്നു പോകുന്നില്ല. താൻ വരുമ്പോ താൻ വീണ്ടെടുത്ത മക്കൾ കറയും കളങ്കവും ഇല്ലാത്തവരായി, ആ പിതാവിന്റെ സ്വഭാവത്തോട് വളർന്നവരായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മടങ്ങി വരവ് താമസിക്കുന്നതിന്റെ രണ്ടാമത്തെ റീസൺ ഇതാണ്. മാനസാന്തരം മാത്രമല്ല, തന്റെ മക്കൾ തന്റെ സ്വഭാവത്തിലേക്ക് വളരുന്ന ഒരു പ്രോസസ്, ആ ടൈം എടുക്കുന്നതാണ്, അത് സമയമെടുക്കും. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ദീർഘക്ഷമയോടെ കാത്തിരിക്കുക, ഒരു വളർച്ചയ്ക്കായി ദൈവം കാത്തിരിക്കുകയാണ്, തന്റെ പേഷ്യന്റോടെ ദൈവം കാത്തിരിക്കുകയാണ്. അപ്പൊ ആ പിതാവ്, ആ നഷ്ടപ്പെട്ടു പോയ മകന്റെ ഭൂമിയിലെ പിതാവ് ആദ്യമേ ചെയ്ത കാര്യമാണ് ഒരു കാത്തിരിപ്പ്. നമ്മുടെ ജീവിതത്തിലും വി നീഡ് ടു പേഷ്യന്റ്ലി വെയിറ്റ്. പേഷ്യൻസ് ആവശ്യമാണ് ദൈവിക സ്വഭാവത്തിലേക്ക് നാം വളരുമ്പോൾ. കാരണം നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ഞാൻ ജീവിക്കുന്ന ഈ ലോകം അത്ര എളുപ്പമുള്ള ഒരു ലോകത്തിലല്ല നാം ജീവിക്കുന്നത്. വളരെ പെട്ടെന്ന് നമ്മുടെ ക്ഷമ, നമ്മുടെ പേഷ്യൻസ് പോകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കഠിനഹൃദയരായവർ, അനുസരണക്കേട് ഉള്ളവർ, ദുഷ്ടന്മാർ, സ്വസ്നേഹികൾ, ഒരു 2 തിമോത്തി 3:1 പറയുന്ന പോലെയുള്ള ആ വലിയ ലിസ്റ്റിലുള്ള ആൾക്കാർ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിന്റെ നടുവിൽ ദൈവിക സ്വഭാവത്തിലേക്ക് നാം വളരണമെങ്കിൽ ആ പിതാവ് കാത്തിരുന്നത് പോലെ ഉള്ള ഒരു പേഷ്യന്റ്, ഒരു ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ അതിനായി ഒരുക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങളെല്ലാം ഈ ദൈവിക സ്വഭാവത്തിലേക്ക് നാം വളരുവാൻ ദൈവം ഒരുക്കിയ അവസ്ഥകളാണെന്ന് നാം തിരിച്ചറിയണം. ഈ വളർച്ച നമുക്ക് ആവശ്യമാണ്. പേഷ്യന്റ്ലി വെയിറ്റിംഗ്. രണ്ടാമത് ആ വചനത്തിലേക്ക്, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ആ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവൻ ദൂരത്ത് നിന്ന് ആ മകനെ നോക്കി കാത്തിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? രണ്ടാമത് ആ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു. കാത്തിരിക്കുന്ന ഒരു പിതാവ് മകനെ ദൂരത്ത് നിന്ന് ഹി സോ ആൻഡ് ഫെൽറ്റ് കമ്പാഷൻ, അവനെ കണ്ട് മനസ്സലിഞ്ഞു എന്നാണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്. നമ്മള് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ തന്നെ കാണുക. സകലതും നശിപ്പിച്ച ഒരു വ്യക്തി മടങ്ങി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള മനോഭാവം, ആദ്യത്തെ മനോഭാവം എന്താണ്? കണ്ട് ഒരു മനസ്സലിവാണോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്? സ്വാഭാവികമായി നമുക്ക് ഉണ്ടാകത്തില്ല. എന്നാൽ ദൈവിക സ്വഭാവം നമ്മളിൽ ദൈവം വളർത്തിയെടുക്കുമ്പോൾ, നമ്മൾ അതിനോട് സഹകരിക്കുമ്പോൾ, ആ ആഗ്രഹത്തിലേക്ക്, ആ വളർച്ചയിലേക്ക് എത്തുവാനുള്ള ഒരു ആഗ്രഹം ദൈവത്തിന് എപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ഒരു ആഗ്രഹമാണ്. കർത്താവേ, നിന്റെ സ്വഭാവം എന്തെന്ന് ഞാൻ അറിയുന്നു, ഞാൻ കേൾക്കുന്നു, എന്നാൽ അതിലേക്ക് വളരുവാൻ എനിക്ക് കഴിയുന്നില്ല. നീ എന്നെ, എനിക്ക് ആഗ്രഹമുണ്ട്, നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും തന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്ന് അവൻ നമ്മെ സഹായിക്കുവാൻ അവൻ വിശ്വസ്തനാണ്, അവന് മനസ്സുണ്ട്. അപ്പോൾ കാത്തിരുന്ന ഒരു പിതാവ് കണ്ട് മനസ്സലിഞ്ഞു. യേശുവിന്റെ ഈ മനസ്സലിവ് എന്ന് പറയുന്ന ദൈവിക ഗുണം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ അറിയുന്നതോടൊപ്പം കാണുവാനുള്ള ഒരു കണ്ണ് നമുക്ക് ഉണ്ടായിരിക്കണം. കണ്ട് മനസ്സലിയുക. യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു എന്നുള്ള വചനം മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മാത്യു 9:36.
അവൻ പുരുഷാരത്തെ ഇടയില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു.
അത് ചിന്തിക്കുക. അപ്പൊ അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സ് അലിഞ്ഞു. കേട്ടിട്ട് മനസ്സലിവല്ല, അവൻ കണ്ടു. ഞാൻ ചിന്തിക്കുന്നത്, ദൈവം സ്വർഗത്തിന്റെ സകല മഹിമയും വിട്ട് ഈ താണലോകത്തിലേക്ക് വന്നതിന്റെ ഒരു കാര്യം അവന് മനസ്സലിവുള്ള ഒരു പിതാവാണെന്ന് കാണിക്കുവാൻ നാം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യേശു കർത്താവ് ആണ് പിതാവിനെ വെളിപ്പെടുത്തിയത്. അവൻ ഇറങ്ങിച്ചെന്നു, അവൻ കണ്ട് മനസ്സലിഞ്ഞു. അപ്പൊ മനസ്സലിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം അവസ്ഥകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഈ ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ വയനാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെയല്ല കാണുമ്പം ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. ഒത്തിരി വ്യത്യാസമുണ്ട്, കേൾക്കുന്നതിന് അപ്പുറമായ വ്യത്യാസമാണ്. നമ്മൾ അവസ്ഥകളെ, ഒരു മനുഷ്യന്റെ അവസ്ഥകളെ കാണുമ്പോൾ, വളരെ തിരക്ക് പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാറിലും ബൈക്കിലും ബസ്സിലുമൊക്കെ നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഒരു കണ്ട് മനസ്സലിയാനുള്ള ടൈം നമുക്ക് ലഭിക്കുവാറില്ല. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കും. പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്ത്, ആ പിതാവ് വെയിറ്റ് ചെയ്യുന്നാൽ വെയിറ്റ് ചെയ്യാനൊരു സമയമുണ്ട്. കാണുവാൻ മനസ്സലിയുവാൻ ഒരു ടൈം ആവശ്യമാണ്. അപ്പോൾ കാണുവാൻ നാം സമയം കണ്ടെത്തണം. നമ്മുടേതായ അവസ്ഥകളിൽ മാത്രം നമ്മൾ ഒതുങ്ങിക്കൂടിയാൽ നമുക്കൊരിക്കലും കണ്ട് മനസ്സലിയുവാൻ സാധിക്കത്തില്ല. യേശു ചെയ്തതുപോലെ കണ്ട്, പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. ദൈവത്തിന്റെ ഒരു പേരാണ് എൽറോയ്, ദ ഗോഡ് ഹു സീസ്, കാണുന്ന ദൈവം എന്നാണ് ദൈവത്തിന്റെ ഒരു നാമം. അത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 16 അധ്യായത്തിന്റെ 13 വചനത്തിൽ അത് കാണുവാൻ കഴിയും.
എന്നെ കാണുന്നവൻ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു.
ദൈവം ആദ്യമേ നമ്മെ കാണുന്ന ഒരു ദൈവം എന്നുള്ള വെളിപാട് കൊടുത്തത് ഹാഗാറിനാണ്. ദൈവവചനത്തിൽ തന്റെ യജമാനന്റെ യജമാനത്തിയുടെയും ഭവനത്തിൽ നിന്ന്, അബ്രഹാമിന്റെയും സാറായുടെയും ഭവനത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്ന ഗർഭിണിയായ ഹാഗാറിനെ ദൈവം കാണുന്നു. എന്നിട്ട് ഹാഗാറിനോട് പറഞ്ഞു, നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു? നിന്റെ യജമാനത്തിയുടെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലുക. അപ്പോൾ ദൈവം കൊടുത്തൊരു വെളിപാടാണ്, ദ ഗോഡ് ഹു സീസ്, ദൈവം കാണുന്ന ഒരു ദൈവമാണ്. നമ്മുടെ അവസ്ഥകൾ എത്ര പരിതാപകരമായിരുന്നാലും, നമ്മൾ സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരവസ്ഥയാണെങ്കിലും, അവർ ഗോഡ് സീസ്, ദൈവം നമ്മെ കാണുന്നു. അവന്റെ പേരതാണ്, എൽ റോയ്, അവൻ കാണുന്ന ഒരു ദൈവമാണ്. കണ്ടാണ് അവന് നമ്മളോട് മനസ്സലിവ് ഉണ്ടാകുന്നത്. ഈ കാണുവാൻ ദൈവത്തിന്റെ, നമ്മുടെ കണ്ണുകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതിനാണ്. ഹൃദയത്തിൽ മനസ്സലിവ് ഉണ്ടാകണമെങ്കിൽ കണ്ണുകൾ തുറക്കപ്പെടണം. കണ്ണ് തുറക്കുമ്പോഴാണ്, കണ്ണ് കാണുമ്പോഴാണ് മനസ്സലിവ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്നത്. ഇത് 103 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ അറിയുന്നു. ഹി നോസ് അവർ ഫ്രെയിം, ഹി നോസ് വി ആർ ഡസ്റ്റ്. നമ്മൾ പൊടിയാണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് അവൻ നമ്മളോട് കരുണ കാണിക്കുന്നത്. അപ്പോൾ കാണുവാനുള്ള ഒരു കണ്ണ് നമുക്കുണ്ടായിരിക്കണം. സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇസ്രായേൽ മക്കള് ഈജിപ്തില് അടിമകളായിരുന്നപ്പോൾ അവരുടെ അവസ്ഥകൾ കണ്ട് മനസ്സലിഞ്ഞ് ദൈവം മോശയെ അവരുടെ ഇടയിലേക്ക് അയക്കുകയുണ്ടായി. ദൈവം എപ്പോഴും ഒരു വ്യക്തിയെ അയച്ചാണ് ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുന്നത്. നാം ദൈവത്തിന്റെ മക്കളായി വിളിക്കപ്പെട്ടത് നമ്മളിലൂടെ ദൈവിക സ്വഭാവം വെളിപ്പെടുവാൻ മനസ്സലിവ് കാണിക്കേണ്ട അവസ്ഥകളിലേക്ക് നമ്മെ ഓരോരുത്തരെയും അയക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത് എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ആ ദൈവിക സ്വഭാവത്തിലേക്കുള്ള വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. കാണുവാൻ ആവശ്യമായ കണ്ണുകൾ ദൈവം നമുക്ക് തരണം. ഈ കാത്തിരുന്ന് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ആ ബേഡൻ നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ദൈവദാസനാണ്, അമേരിക്കയിൽ ജീവിച്ച ഒരു ദൈവദാസനാണ് ഡേവിഡ് വിൽക്കേഴ്സൺ. നിങ്ങൾ ചിലരൊക്കെ അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ വായിച്ചു കാണും, ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ്. സമൂഹത്തില് ഏറ്റവും പാപത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് കർത്താവിന്റെ ദൈവസ്നേഹത്തിന്റെ വഴികൾ, ദൈവസ്നേഹത്തിന്റെ ഉറവിടം അവർക്ക് തുറന്നുകൊടുത്ത ഒരു വ്യക്തിയാണ് ഡേവിഡ് വിൽക്കേഴ്സൺ. അദ്ദേഹം രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. അദ്ദേഹം താനായിരുന്ന പട്ടണം പെൻസിൽവാനിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം ടി വി രാത്രിയിൽ 2 മണിക്കൂർ കാണുന്ന ഒരു കാര്യമാണ്. കാരണം തന്റെ സഭയിലെ ആൾക്കാർ കാണുന്നത് എന്താണ്, എന്താണ് ആനുകാലിക സംഭവങ്ങൾ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ആ 2 മണിക്കൂർ രാത്രിയിൽ കാണുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഇടപെട്ടു, നീ രാത്രിയിൽ 2 മണിക്കൂർ ടി വി കാണുന്നല്ലോ, ഇത് ഈ സമയം നീ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുക. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചു, ഞാനിത് വിൽക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ദൈവത്തോട് അടയാളം ചോദിക്കും, കർത്താവേ ഇത് നീ എന്നോട് സംസാരിച്ചതാണെങ്കിൽ ഈ ഗിദെയോൻ ചോദിച്ചതുപോലെ ഒരു അടയാളം എനിക്ക് വേണം, ഞാൻ പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് ഇടും, ഒരു ടി വി, പഴയ ടി വി വിൽപ്പനയ്ക്കുണ്ട്, 1.5 മണിക്കൂറിനുള്ളിൽ ഒരാള് ഈ ടി വി വേണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഇത് ദൈവഹിതമാണെന്ന് ഞാൻ അറിയാം. അപ്പൊ ഭാര്യ പറഞ്ഞു, അതിന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും ഇല്ല, പത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിളിച്ചോളൂ, ഇതിന് അത്ര വലിയ വിശ്വാസമൊന്നും ആവശ്യമില്ല. പക്ഷെ അതേപോലെ ദൈവം ചിലപ്പം ചില അടയാളങ്ങളൊക്കെ ചോദിച്ചാൽ ദൈവം അത് തരും നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ വളർത്തുവാൻ ദൈവം അടയാളങ്ങൾ ചോദിച്ചാൽ ദൈവം ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ചോദിച്ചത്. എപ്പോഴും ചോദിക്കണമെന്നല്ല, ചോദിച്ചാൽ വിളിച്ചു അത് കൊടുത്തു. ആ ദൈവമനുഷ്യൻ രാത്രിയിൽ ടി വി കൊണ്ടുവന്നിരിക്കുന്ന 2 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലൈഫ് മാഗസിനില് ഒരു 7 ചെറുപ്പക്കാർ ഒരു മർഡർ ട്രയലിന് വിധിക്കപ്പെടുന്ന ഒരു വാർത്തയൊക്കെ വായിക്കുവാനും 350 മൈൽ ഓടിച്ച് പെൻസിൽവാനിയ എന്ന് ന്യൂയോർക്ക് എന്ന് പറഞ്ഞ പട്ടണത്തിലെ ചെല്ലുവാനും ഒക്കെ ദൈവം ഉത്സാഹം കൊടുത്തത്. പിന്നെ നടന്ന കാര്യങ്ങൾ അത്ഭുതകരമായിരുന്നു. ഇന്ന് അനേകർക്കു വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിലും സകലവിധ പാപത്തിലും ജീവിക്കുന്ന ചെറുപ്പക്കാരെ രക്ഷയിലേക്ക് നയിച്ച് അവരെ ദൈവ കൃത്യന്മാരാക്കി തീർക്കുന്ന നിക്കി ക്രൂസ് എന്ന് പറയുന്ന ഒരു വലിയ ഗാംഗ്സ്റ്ററെ മാനസാന്തരത്തിലേക്ക് നയിച്ചിരുന്ന അദ്ദേഹം ഒരു ദൈവിക ഇവാഞ്ചലിസ്റ്റാണ്. ലോകം മുഴുവൻ പോയി സുവിശേഷം പറയുന്ന ഒരു ഇവാഞ്ചലിസ്റ്റാണ്. അങ്ങനെ അനേകരെ ആക്കി തീർത്തു. ആ ദൈവഭൃത്യൻ തന്റെ കംഫർട്ടിൽ നിന്ന് 350 കിലോമീറ്റർ ഓടിച്ചു പോയി. എന്താണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പോയി. ദൈവം ചെയ്തത് ഈ നൂറ്റാണ്ടിൽ, നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ചെയ്തു എന്തെന്ന് അത്ഭുതകരമാണ്. ഒരുപക്ഷെ നമുക്ക് വളരെ ദൂരത്തേക്കൊന്നും പോകേണ്ട കാര്യം എപ്പോഴുമില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ മനസ്സിൽ വർഗിക്കുന്ന അനേകരെ ദൈവം ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒന്ന് പോകാനുള്ള മനസ്സ് ഉണ്ടായിരിക്കണം. ആ പിതാവിനെ പോലെ കണ്ട് മനസ്സലിഞ്ഞ് പിതാവ് ചെയ്തത് എന്താണ്? ആ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്നു, ഓടിച്ചെന്ന് ആ പിതാവിന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കുക. മനസ്സലിവ് ഒരാളുടെ ഹൃദയത്തിൽ തോന്നിയാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. യാക്കോബിന്റെ ലേഖനം പറയുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്നതുപോലെ ആക്ഷൻ ഇല്ലാത്ത കമ്പാഷൻ ഈസ് ഡെഡ് അല്ലെ. പ്രവൃത്തിയിലേക്ക് നയിക്കാത്ത മനസ്സലിവ് ഡെഡാണ്. ഒരു പ്രവൃത്തി പിതാവ് ചെയ്തതാണ്, ഓടി. നമ്മെ ഓടിക്കുന്നത് അതിന്റെ പിന്നിൽ ഈ തുടക്കം ഉണ്ടായിരിക്കണം. നമ്മെ ഓടിക്കുന്ന മനോഭാവം എന്താണ്? അനേക ഓട്ടങ്ങളിൽ ഓടുന്നവരാണ് നാം അല്ലെ. ജീവിതത്തിന്റെ ഓട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അനുദിനം നമ്മൾ ഓടുകയാണ്. എന്നാൽ ഇവിടെ പിതാവ് ഓടിയത് എന്തിനു വേണ്ടിയാണ്? ആ ഒരു ലോസൺ സകലം നശിപ്പിച്ച ഒരു മകനെ സ്വീകരിക്കാൻ കണ്ട് മനസ്സലിഞ്ഞ പിതാവ് ഓടുകയാണ്. യേശുവിന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാല് യേശു ഗദരദേശത്തെ ഒരു ഭൂതഗ്രസ്തനെ അന്വേഷിച്ച് വലിയ ഗലീല തടാകം ആ കാറ്റും കോളും നിറഞ്ഞ അവസ്ഥയിലൂടെ സഞ്ചരിച്ച് ആ ഒരു വ്യക്തിയെ അന്വേഷിച്ച് അവിടെ പോയി സൗഖ്യമാക്കി. സമരാക്കിയൊരു സ്ത്രീയെ തേടി സമരിയ പട്ടണത്തിലൂടെ, ഗലീലിൽ നിന്ന് വളരെ ദൂരെയുള്ള സമരിയ ദേശത്തൂടെ യാത്ര ചെയ്ത് യേശു സഞ്ചരിച്ചു. യേശുവിന്റെ ജീവിതം എപ്പോഴും കാണുവാൻ കഴിയുന്നത് വളരെയധികം യാത്ര ചെയ്ത് ഒരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും പോകുന്ന ഒരു ദൈവത്തെ യേശു കർത്താവ് വെളിപ്പെടുത്തി തന്നു. ഒരു പിതാവിന്റെ സ്വഭാവമാണ് യേശു അതിലൂടെ വെളിപ്പെടുത്തി തന്നത്. പിതാവ് ഓടിച്ചെന്നു. ഓടിച്ചെന്നിട്ട് ചെയ്ത കാര്യം എന്താണ്? അവനെ കഴുത്ത് കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. He embraced him and kissed him. അനേക വാക്കുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ദൈവസ്നേഹത്തിന്റെ വെളിപാടാണ് പിതാവ് ഇതിലെ കാണിച്ചു കൊടുത്തത് അല്ലെ. ഞാൻ നമ്മളായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ അവസ്ഥയിൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഓടിച്ചെന്ന് ഈ ഒരു ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ ഈ പിതാവ് ചെയ്തു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ഹഗ് ചെയ്തു, അവനെ ഉമ്മ വെച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്. ഏത് അവസ്ഥയിലായിരുന്ന ഒരു മകനാണ് പിതാവേ, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല, നിന്റെ ഒരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുറച്ച് പറയുവാൻ വന്ന ഒരു മകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുമ്മ വെച്ച ഒരു പിതാവിനെ കണ്ടപ്പോൾ ആ മകന്റെ ഹൃദയത്തിൽ പൂർണ്ണ ബോധ്യമുണ്ടായി, ഐ ആം ഫോർഗിവൺ, ഞാൻ ക്ഷമിക്കപ്പെട്ടു, പിതാവ് എന്നോട് ക്ഷമിച്ചു. ഐ ആം അക്സെപ്റ്റഡ്, ഞാൻ സ്വീകാര്യനായി തീർന്നു പിതാവിനെന്ന് ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ ആ ഒരു കിസ്സില് ആ മകന് മനസ്സിലായി. അനേക വാക്കുകളേക്കാൾ ഗസ്റ്റർ, ഒരു സ്നേഹത്തിന്റെ ഹൃദയ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രകടനത്തിന് കഴിയുമെന്നാണ് ഇതിലൂടെ നാം കണ്ടെത്തുന്ന നമ്മുടെ ജീവിതത്തിലും നമുക്കിത് പ്രാവർത്തികമാക്കുവാൻ കഴിയണം. യേശു എപ്പോഴും രോഗികളെ കണ്ട് മനസ്സലിഞ്ഞ് സൗഖ്യമാകട്ടെ എന്ന് പറയുക മാത്രമല്ലായിരുന്നു, തൊട്ട് സൗഖ്യമാക്കി എന്നാണ് വചനത്തിൽ നാം കുഷ്ഠരോഗിയെ യേശു തൊട്ട് സൗഖ്യമാക്കി. അന്ന് കുഷ്ഠരോഗികളെ ആരും തൊടത്തില്ല, കാരണം അവനെ തൊടുന്നവർ അശുദ്ധന്മാരായി തീരുന്ന ഒരു പ്രമാണമൊക്കെ ഇരിക്കെ യേശു മനസ്സിലായി ഇവന് സൗഖ്യം മാത്രമല്ല ആവശ്യമായിരിക്കുന്നത്, ഹി നീഡ് അക്സെപ്റ്റൻസ്. ആൾക്കാർക്ക് ആവശ്യമായിരിക്കുന്നത് ചില രോഗസൗഖ്യം മാത്രമല്ല, ചില ഭൗതിക ആവശ്യങ്ങൾ മാത്രമല്ല, ചില ശാരീരിക ആവശ്യങ്ങൾ മാത്രമല്ല, they need to feel accepted. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്റെ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള വാക്കുകൾ മാത്രമല്ല, അത് നമ്മുടെ ദൈവത്തിന് നമുക്ക് കൈയും കാലും ഒക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ശരീരം തന്നിരിക്കുന്നത് അത് പ്രകടിപ്പിക്കുവാനാണ്. ഒരുപക്ഷെ നമ്മുടെ നമ്മൾ വളർന്ന കൾച്ചറിൽ ഈ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ശീലമൊന്നും അധികം ഇല്ല. ദൈവസഭയിൽ വിശുദ്ധ ചുംബനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം വിശുദ്ധ ചുംബനം കൊടുത്തിരിക്കും. അത് ചിലപ്പം ചില ക്യാമ്പൊക്കെ കഴിയുമ്പം ഒരു വിശുദ്ധ ചുംബനം അല്ലെ, വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു വിശുദ്ധ ചുംബനം കൊടുത്തു, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ കൊണ്ട് നമുക്ക് ചുരുക്കണം എന്ന് നിർബന്ധമില്ല. ഹൃദയത്തിന്റെ ആത്മാർത്ഥതയിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ അത് അനേക വാക്കുകൾ പറയുന്നതിലും എഫക്റ്റ് അതിന് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് ദൈവം അങ്ങനെയാണ് നമ്മെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കുക, യേശു കർത്താവിനെ നാം ആദ്യമായിട്ട് കാണുമ്പോ യേശു എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നമ്മെ ഓരോരുത്തരെയും എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? കിരീടം തരുവാണോ? അല്ല, ഐ ബിലീവ് ഹീ ഈസ് ഗോയിങ് ടു എംബ്രേസ് അസ് ആൻഡ് കിസ് അസ്. യേശു നമ്മളെ കെട്ടിപ്പിടിച്ച് തന്റെ മാറോട് ചേർക്കുന്ന ഒരു, അപ്പോൾ ഇന്ന് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ മക്കളായി തീർന്നു, നമ്മൾ അക്സെപ്റ്റബിൾ ആയിരുന്നു. അന്ന് നമ്മൾ കാണും, വി ആർ അക്സെപ്റ്റഡ് ബൈ അവർ ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു അതാണ് ദൈവത്തിന്റെ വചനം, അതിലേക്കാണ് പോയിന്റ് ചൂടുന്നത്. കാരണം ദൈവം അങ്ങനെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവം അത് ചെയ്തെങ്കിൽ എത്രമാത്രം ദൈവം നേരിട്ട് കാണുമ്പോൾ അത് ചെയ്യാതിരിക്കും. എന്നാൽ നമ്മളും അങ്ങനെ ഉള്ള സ്വഭാവത്തിലേക്ക് വളരുന്നവർ ആയിരിക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40:11.
ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറുടത്തിൽ ചേർത്ത് വയ്ക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും.
ആ കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈസ് എൻ അഫെക്ഷൻ. അതൊത്തിരി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വാക്കുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ ആ ദൈവത്തിന്റെ ആ ഒരു സ്നേഹത്തിന്റെ പ്രകടനത്തിലൂടെ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യൂദാസ് ചുംബിച്ചതുപോലെ ഒരു ചുംബനമല്ലായിരുന്നു ഇവിടെ പിതാവ് ചെയ്തത്. തന്റെ നാഥനെ ഒറ്റിക്കൊടുക്കുവാൻ ചുംബിക്കുന്നവർ ഉണ്ട്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 7 ഒരു വചനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 7:44 ശരി. ശിമോനെ കുറിച്ച്, പരീശനായ ശിമോന്റെ വീട്ടില് യേശുവിനെ ഭക്ഷണത്തിൽ വിളിച്ചു. അവിടെ പാപിയായ ഒരു സ്ത്രീ വന്ന് തന്റെ യേശുവിന്റെ കാൽ കീഴിൽ കരഞ്ഞുകൊണ്ട് തന്റെ വിലയേറിയ സുഗന്ധതൈലം പൊട്ടിച്ച് യേശുവിന്റെ കാൽക്കൽ ഒഴുക്കിയത് കണ്ടപ്പോ യേശു ശിമോനോട് പറഞ്ഞ ഒരു കാര്യമാണ്. യേശുവിനോട് പറഞ്ഞത് എന്താണ്?
സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു, നീ എനിക്ക് ചുംബനം തന്നില്ല.
അത് ശ്രദ്ധിക്കുക, നീ എനിക്ക് ചുംബനം തന്നില്ല എന്ന് കർത്താവ് അവിടെ ശിമോനോട് പറയുകയാണ്. ഗോഡ് എക്സ്പെക്ട്സ് അസ്, ദൈവം അത് പ്രതീക്ഷിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ ജെസ്റ്റർ ഓഫ് അക്സെപ്റ്റൻസ്. വേറെ ഒരു ഇതേപോലെയുള്ള ഒരു ഇൻസിഡന്റ് അപ്പസ്തോല പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പസ്തോല പ്രവൃത്തികൾ അതിന്റെ 20-ാം അധ്യായം, അതിന്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. എഫേഷ്യ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് അപ്പസ്തോലനായ പൗലോസ് ഒരു യാത്രയപ്പ് നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അവരുടെ മുഖം ഇനി കാണുകയില്ല എന്ന് പറഞ്ഞ് അവർ പിരിയാൻ നേരത്ത് അവ അവിടെ നടന്ന കാര്യങ്ങൾ അതിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും.
ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ് വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്രയച്ചു.
അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ്, അതിന് ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്, അതിന്റെ 37-ാം വചനം. And they began to weep aloud and embraced Paul and repeatedly kissed him. എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. He kept on kissing Paul, the elders of Ephesians. എത്ര മാത്രം സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ് കരഞ്ഞ് ആ കെട്ടിപ്പിടിച്ച് ഈ ഒരു ഭാവം, ക്രിസ്തുയേശുവിലുള്ള ഈ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവിക സ്വഭാവത്തിലേക്ക് വളരുവാനായിട്ടുള്ള ഒരു വിളിയാണ് ദൈവം നമ്മെക്കുറിച്ച് നമ്മുടെ മേലുള്ളത്. അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യമായിരിക്കുന്നത് എന്താണ്? ഞാൻ ഈ പറഞ്ഞ വചനത്തിന്റെ ഈ ആ പിതാവിന്റെ ചെയ്തികളിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുക. The father waited patiently for the lost son. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന, ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. പേഷ്യൻസ് സ്നേഹത്തിന്റെ ഏറ്റവും നല്ല ഒരു പ്രകടനമാണ് പേഷ്യൻസ്. ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അധ്യായമായ 1 കൊരിന്ത്യർ 13 സ്നേഹത്തിന്റെ ആദ്യത്തെ ഗുണമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യൻസ് 13:4.
സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും കാണിക്കുകയും ചെയ്യുന്നു.
സ്നേഹത്തെക്കുറിച്ച് എഴുതി ഇപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നവരെയാണ്. ദ ലവ് ഈസ് പേഷ്യന്റ് ആൻഡ് കൈൻഡ്. ദീർഘക്ഷമ കാണിക്കുന്നു. ദീർഘക്ഷമയോടെ നാം കാത്തിരിക്കുമ്പോൾ ഗോഡ് വിൽ നമ്മുടെ കണ്ണുകളെ ദൈവം കാണുവാൻ തുറക്കും. കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് മനസ്സലിവുണ്ടാകും. മനസ്സലിവ് നമ്മെ പ്രവൃത്തിയിലേക്ക് നയിക്കും. റണ്ണിങ് ടുവേർഡ്സ് ദ ലോസൺ ചെയ്ത് അവിടെ സ്നേഹത്തിന്റെ ഒരു വലിയ പ്രകടനം അവിടെ നടന്നു. വാക്കുകളില്ലാത്ത ഒരു സ്നേഹത്തിന്റെ പ്രകടനം അവിടെ നടന്നു. ഇത് നാം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി ദൈവം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ തരുമ്പോൾ അത് ചെയ്യാനൊരു മനസ്സ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്ന്. നമ്മുടെ മനസ്സിൽ ഇത്, അതുകൊണ്ടാണ് ഒരു വളർച്ച. ഗോഡ് ഈസ് വെയിറ്റിംഗ്. ദീർഘക്ഷമയോടെ ഞാൻ ആദ്യം കാണിച്ച വചനത്തിൽ കേട്ടതുപോലെ രക്ഷിക്കപ്പെടാത്തവർ മാനസാന്തരപ്പെടുവാൻ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ കറയും കളങ്കവും ഇല്ലാത്തവരായി അവന്റെ വരവിങ്കൽ കാണേണ്ടതിന് അതിലേക്ക് വളരുവാൻ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഒരു വചനം നമുക്ക് വായിക്കാം, കൊലോസ് ലേഖനത്തിന്റെ 3:12. എന്താണ് ദൈവം ഈ പറഞ്ഞ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം വീണ്ടും വീണ്ടും വചനത്തിൽ നമ്മളോട് പറയുന്ന കാര്യം നമുക്ക് വായിക്കാം. കൊലോസ് ലേഖനം 3:12.
അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യനും പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും.
ഇംഗ്ലീഷ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അതാണ് വൃതന്മാർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഹോളി ആൻഡ് ബിലവഡ്, പുട്ട് ഓൺ എ ഹാർട്ട് ഓഫ് കമ്പാഷൻ. കഴിഞ്ഞ ആഴ്ച നമ്മളോട് ദൈവം സംസാരിക്കുകയായിരുന്നു, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവിക ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. സോ ഗോഡ് ഹാസ് ചോസൺ ഓഫ് ഗോഡ്, വി ആർ ചോസൺ ഓഫ് ഗോഡ്. എന്തിനു വേണ്ടിയാണ്? ഈ ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത് എന്ന് അനേക വചനങ്ങളിലൂടെ നമുക്ക് കാണാം. യേശു തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതാണ്. ഇത്തരം സുവിശേഷം 5:48 ഇങ്ങനെ വായിക്കുന്നു, പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പിതാവ് എങ്ങനെയുള്ളത് കാണിക്കുവാൻ എന്നാണ് വചനഭാഗത്തിൽ നാം കാണുന്നത്. അതിനായിട്ടുള്ള ഒരു മനസ്സ് ദൈവം നമുക്ക് തരട്ടെ എന്ന് നാം ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അനേകരെ ദൈവം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ തലമുറയിൽ ദൈവത്തിന് നശിച്ചു പോകുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ മനസ്സലിവുള്ള ഹൃദയമുള്ള വ്യക്തികളെ ദൈവം തന്റെ സഭയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആർ അതിനായി ആഗ്രഹിക്കുന്നുവോ അതിലേക്ക് നടത്തുവാൻ ദൈവം ശക്തനാണ് എന്ന് നാം അറിയുന്നു. എന്നാൽ ഈ ലോസൺ മടങ്ങി വന്നിട്ട് ഈ പിതാവിന്റെ ഈ സ്നേഹമെല്ലാം അറിഞ്ഞിട്ട് വചനത്തെ എഴുതിയിട്ടില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ ചിന്ത പോവുകയാണ്. മടങ്ങി വന്നു, അവനുള്ള മോതിരം, ചെരുപ്പ്, ഡ്രസ് എല്ലാം കിട്ടി. ആ പിതാവ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോൾ അവന്റെ അക്സെപ്റ്റൻസ് കിട്ടിയെങ്കിലും പിതാവ് അതിന്റെ തെളിവും കൊടുത്തു. നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പം ദൈവം അതെല്ലാം തരും. എന്നാൽ പിന്നെയുള്ള ഈ ലോസണിന്റെ ജീവിതം എങ്ങനെയായിരിക്കും പിതാവിന്റെ ഭവനത്തിൽ? ദൈവചനത്തിൽ എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് അനുമാനിക്കാൻ കഴിയും. കാരണം ആ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് ആ മകൻ ഒരിക്കലും മാറിപ്പോയി കാണത്തില്ല. എന്നാൽ വേറൊരു അപകടം കൂടെ ഉണ്ട്. ആ മൂത്ത പുത്രനെ പോലെ ആയിത്തീരുവാനുള്ള ഒരു അപകടവും ശേഷിച്ചിരിക്കുന്നു എന്ന് നാം മറന്നുപോകരുത്. ഈ പിതാവിന്റെ സ്നേഹത്തിൽ, ഈ പിതാവിന്റെ സ്വഭാവത്തിലേക്ക് നാം വളർന്നില്ല എങ്കിൽ മറ്റൊരു സ്വഭാവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും, ആ മൂത്ത പുത്രന്റെ സ്വഭാവം. ആ മൂത്ത പുത്രൻ അതേ ഭവനത്തിൽ ചെയ്ത കാര്യം എന്താണ്? അതിന്റെ 28-ാം വചനം, ലൂക്കോസ് 15:28. അത് നമുക്കൊരു ഒരു വാണിംഗ് ആയിരിക്കട്ടെ.
അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സിലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു.
കണ്ടോ, ഇതേ സാഹചര്യത്തിൽ മൂത്ത പുത്രൻ ചെയ്യുന്നത് എന്താണ്? അവൻ കോപിച്ച് ഹി വാസ് നോട്ട് വില്ലിംഗ്, മനസ്സില്ലാതെ പുറത്തു നിൽക്കുന്നു. അവൻ എന്താണ് പ്രതീക്ഷിച്ചത്? അവൻ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഇളയമകൻ, സകലം നശിപ്പിച്ച ഇളയമകൻ മടങ്ങി വരുമ്പോ പിതാവ് അവനെ ഒന്ന് ശിക്ഷിക്കും, ഒന്ന് നന്നായിട്ട് ഡീല് ചെയ്തിട്ട് അകത്ത് കയറ്റൂ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കണം. അവന്റെ ഹൃദയത്തിൽ ഒരു ദീർഘക്ഷമയോടെയുള്ള ഒരു കാത്തിരിപ്പോ ഒരു മനസ്സലിവോ ഒന്നുമില്ലാത്തത് കൊണ്ട് അവൻ പ്രതീക്ഷിച്ചത് അതായിരുന്നു. അവൻ പ്രതീക്ഷിച്ചത് നടക്കാതെ വന്നപ്പോ എന്താണ്? അവന് കോപിച്ച് മനസ്സില്ലാതെ. എന്നാൽ അങ്ങനെ ഒരു മകന്റെ അടുത്തേക്കും ഈ പിതാവ് എന്താണ് ചെയ്യുന്നത്? ഹീസ് ബ്ലീഡിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? അവന്റെ കയ്യകാലെ പിടിക്കുകയാണ് പിതാവ് എന്ന്, മകനെ അകത്തേക്കൊന്ന് വരണം. ഹീസ് ബ്ലീഡിംഗ്, ലുക്ക് അറ്റ് ദ ഹാർട്ട് ഓഫ് ദ ഫാദർ. നിങ്ങളുടെ ശ്രദ്ധ ഈ പിതാവിന്റെ ഹൃദയത്തിലേക്ക് തന്നെ പരിശുദ്ധാത്മാവ് തിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ആ ഹൃദയ പിതാവിന്റെ ഹൃദയത്തെ കാണുവാൻ കൃപ തരട്ടെ. കാരണം കണ്ടുകഴിയുമ്പോ ആ സ്വഭാവത്തിലേക്ക് വളരുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കും. ഒരിക്കല് ശിഷ്യന്മാര് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് ശമരിയായി കൂടിയാണ് പോകുന്നത്, നിങ്ങൾ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണം. അവർ ശമരിയായി ചെന്നപ്പം അവർ അവനെ കൈക്കൊണ്ടില്ല. അപ്പൊ യാക്കോബ് യോഹന്നാനും വന്നു പറഞ്ഞു, അവനെ കൈക്കൊണ്ടില്ല, യേശുവിനെ കൈക്കൊണ്ടില്ല, ഏലിയാവ് ചെയ്തതുപോലെ ഞാൻ സ്വർഗത്തിൽ നിന്ന്, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിക്കട്ടെ. യേശു പറഞ്ഞു, ഏത് ആത്മാവിനാൽ നിങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. മനുഷ്യപുത്രൻ നശിപ്പിക്കാനല്ല വന്നത്, രക്ഷിക്കാനാണ് വന്നത്. തിരിച്ചറിയുക. മൂർത്തപുത്രന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ ചിലപ്പം വളർന്ന് അറിയാതെ, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, കാരണം പിതാവിന്റെ ഹൃദയം അറിഞ്ഞ് പിതാവിന്റെ വളർച്ച നമുക്കില്ല എങ്കിൽ ആ ഒരു വളർച്ചയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് ചെത്തിപ്പെടുവാനുള്ള അപകടം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. തിരിച്ച് പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ നമ്മെ ദൈവിക സ്വഭാവത്തിൽ വളരട്ടെ. ദൈവം നമ്മുടെ വചനങ്ങളെ ധാരാളമായിട്ട് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ നിരാശരാക്കുവാനല്ല, ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് എങ്ങും ഞാൻ എത്തിയിട്ടില്ല എന്ന് നാം പറഞ്ഞേക്കാം. എന്നാൽ ഹൃദയത്തില് ഒരാഗ്രഹമുണ്ടെങ്കിൽ, ആ അവന്റെ വരവെങ്കിൽ എങ്ങനെ കാണപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം, അവന്റെ വരവെങ്കിൽ എങ്ങനെ കാണപ്പെടണം, ഇതാണ് നിലനിൽക്കുന്ന സ്വഭാവ വിശേഷങ്ങൾ. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുവാനും വളർത്തിയെടുക്കുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈസ് എറ്റേണൽ തിങ്സ് ആണ്, നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. മറ്റ് കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോകേണ്ട കാര്യമാണ്. എന്നാൽ ഈ ദൈവിക സ്വഭാവത്തിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് നിത്യതയോളം നിലനിൽക്കുന്നതെന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് അവനായി വില കൊടുക്കുന്നവർക്ക് ദൈവം നൽകുന്ന, നിത്യതയോളം നൽകുന്ന പ്രതിഫലം അതായിരിക്കും. രൂപാന്തരപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി, അവിടെ മനസ്സലവിന്റെ കാര്യം ഇല്ല, അതൊക്കെ ഈ ഭൂമിയിലാണ് ആവശ്യമായിരിക്കുന്നത്, ഭൂമിയിലാണ് ആവശ്യമായിരിക്കുന്നത്. അതിനുള്ള ധാരാളം അവസരങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നു. എന്നാൽ സമയം തക്കത്തിൽ നാം ഉപയോഗിക്കുവാൻ നാം മനസ്സ് വെക്കണം. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു സ്വർഗീയ പിതാവ് ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ വഴികളില് നിന്റെ സ്നേഹത്തെ ത്യജിച്ചു പോയ ഞങ്ങളെ തേടി വന്ന് കർത്താവേ മക്കളാക്കി തീർത്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്കായി നീ ദീർഘക്ഷമയോടെ കാത്തിരുന്നുവല്ലോ കർത്താവേ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തില് എത്രയോ വർഷങ്ങൾ കർത്താവെ, 20, 25, 30, 40, 50, 60 വർഷങ്ങളോളം നീ ഞങ്ങൾക്കായി കാത്തിരുന്ന്, ക്ഷമയോടെ കാത്തിരുന്ന് കർത്താവെ ഞങ്ങളെ കണ്ട് മനസ്സലിഞ്ഞ് ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കർത്താവെ ചുംബിച്ച് കർത്താവെ നിന്റെ ഭവനത്തിലെ അംഗങ്ങളാക്കി തീർത്ത ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തില് ആ ദൈവിക സ്വഭാവത്തിന്റെ വെളിപ്പാട് ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ ഒരു മനസ്സലിവ് ഉള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാണുവാൻ, തലകളെ ഉയർത്തി നോക്കുവാൻ, ഞങ്ങളുടെ അവസ്ഥയിൽ നിന്നും ഇറങ്ങിച്ചെല്ലുവാൻ ആവശ്യമായ മനസ്സലിവ് ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ദൈവിക സ്നേഹത്തിന്റെ പ്രായോഗിക വെളിപ്പെടുത്തലുകൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. അക്സെപ്റ്റ് ചെയ്യുവാൻ കർത്താവേ, മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളിൽ പോലും ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവേ, അവരെ അക്സെപ്റ്റ് ചെയ്യുവാനുള്ള വിശാല മനസ്സ് ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ ഈ തലമുറയിൽ കർത്താവേ ദൈവിക സ്വഭാവത്തിന്റെ വെളിപ്പെടുത്തുവാൻ നീ തിരഞ്ഞെടുത്ത പാത്രങ്ങളാക്കി നീ ഞങ്ങളെ തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായ ദൈവകൃപ, ആത്മനിറവ് ഞങ്ങളുടെ ജീവിതത്തിൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥകളെ നോക്കി നിരാശപ്പെട്ടിരിക്കുവാനല്ല കർത്താവേ, നീ ഞങ്ങൾക്ക് തരുന്ന നിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിച്ച് കർത്താവേ ഞങ്ങളെ തന്നെ ഉത്സാഹിപ്പിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു വലിയ നാമത്തിൽ തന്നെ.
നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.